SBS റേഡിയോ.
ശ്വാസമടക്കി പിടിച്ച് സോച്ചി, പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. ഫ്രീ കിക്ക്, റൊണാൾഡോ എടുക്കുന്നു ആ ഫ്രീ കിക്ക്. റൊണാൾഡോ, നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ why this man is called a genius. Football ലോകത്തെ എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന ഗോൾ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഓവർ ദ മൂൺ. ഇറ്റ്സ് 3-3. മൈ ഗുഡ്നസ്, വാട്ട് എ ഗോൾ, ക്രിസ്റ്റിയാനോ റൊണാൾഡോ.
നമസ്കാരം ശ്രീ ഷൈജു ദാമോദരൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. SBS റേഡിയോ മലയാളത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരു വലിയ നമസ്കാരം. ഹായ്, ഐ എം ഷൈജു ദാമോദരൻ ഹിയർ.
ഷൈജു, ലോക ഫുട്ബോളിൽ ആരും തന്നെ ഇന്ത്യയെ പറ്റി സാധാരണ സംസാരിക്കാറില്ല. എന്നാൽ ഈ ലോകകപ്പിൽ ആദ്യമായി ഒരു ഇന്ത്യൻ കോമന്റേറ്റർ അല്ലെങ്കിൽ മലയാളി കോമന്റേറ്ററെ പറ്റിയാണ് ലോകമെമ്പാടും ഫുട്ബോൾ ആരാധകർ സംസാരിക്കുന്നത്. ഇതേപ്പറ്റി എന്ത് തോന്നുന്നു?
സന്തോഷം, ദൈവാനുഗ്രഹം, എന്താ പറയാ, ഈശ്വരന്മാരുടെ വലിയ അനുഗ്രഹമാണ്. താങ്കൾ പറഞ്ഞതുപോലെ അത് തന്നെയാണ് വലിയ കാര്യം. അതായത് ഓരോ ഇന്ത്യക്കാരന്റെയും ഓരോ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിയുടെയും ഒരു ഡ്രീമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഫുട്ബോൾ വേൾഡ് കപ്പ് ഫുട്ബോളിൽ എന്തെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പിൽ കളിക്കുക എന്നത്. ഇന്ത്യ കളിച്ചില്ലെങ്കിലും ഇത്തവണ ഇന്ത്യയുടെ വേൾഡ് കപ്പിലെ സാന്നിധ്യമായി മലയാളം കമന്ററിക്ക് മാറാനും അതിനൊരു നിമിത്തമായി മാറാനും എനിക്ക് കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വൺസ് അഗെയിൻ എല്ലാ, ഐ വുഡ് ലൈക്ക് ടു താങ്ക് എല്ലാവരെയും, എല്ലാ, അത് നോൺ മലയാളീസ്, നോൺ മലയാളീസ്, നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ, NRKs, നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് ആയിട്ട്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളെയും, എല്ലാ ഇന്ത്യൻ സുഹൃത്തുക്കളെയും, അവരോടൊപ്പം ഈ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ റഷ്യ വേൾഡ് കപ്പിൽ ഇന്ത്യ കളിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ സാന്നിധ്യമായി മലയാളം കമന്ററിക്ക് മാറാൻ കഴിഞ്ഞതിൽ ഐ എം വെരി വെരി ഹാപ്പി.
എന്തായാലും അഭിനന്ദനങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികളുടെ, SBS മലയാളം ശ്രോതാക്കളുടെ പേരിൽ അഭിനന്ദനങ്ങൾ. ഓസ്ട്രേലിയയിലെ ലോകകപ്പ് ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ളത് SBS ആണ്. നിരവധി വർഷങ്ങളായി SBS ആണ് ഓസ്ട്രേലിയയിൽ ഒഫീഷ്യലായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. 13 ഭാഷകളിലാണ് ഈ വർഷം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതിൽ പല രാജ്യങ്ങളും ഈ ലോകകപ്പിൽ മത്സരിക്കുന്നുണ്ട്. എങ്കിലും ഈ കോമന്റേറ്ററുകൾക്ക് ഇല്ലാത്ത ഒരു ആവേശമാണ് ഷൈജു ദാമോദരന് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇത് എങ്ങനെ സാധ്യമാകുന്നു?
അതിന് അതൊരു ഉത്തരം കിട്ടാത്ത, ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമാണ്. എല്ലാവരും, താങ്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എന്നോട് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ആവേശം കൊണ്ടുവരാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എനർജി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിരുന്നു. അതിനൊക്കെയുള്ള ഉത്തരം, ഷൈജു ദാമോദരൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണോ കാര്യങ്ങളിൽ ഇടപെടുന്നത്, അതേ ആവേശത്തോടുകൂടി, അതേ എനർജിയോടുകൂടി, അതേ പോസിറ്റീവ് വൈബോട് കൂടി തന്നെയാണ് ഈ വേൾഡ് കപ്പിന്റെ കമന്ററിയിലും ഞാൻ ഇടപെട്ടതും. എന്നെ ഏൽപ്പിച്ച ഒരു പ്രൊഫഷണൽ ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗ്യവശാൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് അത് നന്നാവുന്നു, ജനങ്ങൾ ഏറ്റെടുക്കുന്നു, ജനങ്ങൾ ആസ്വദിക്കുന്നു, നിങ്ങളെ എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നു എന്നതിൽ ഐ എം ഹാപ്പി. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ അതിന് ഒരു വ്യക്തമായ ഒരു ടെക്നിക്കൽ ആൻസർ, സാങ്കേതികമായ ഒരു ഉത്തരം എനിക്ക് നൽകാൻ കഴിയില്ല. ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ ഞാൻ എങ്ങനെയാണോ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ എനർജറ്റിക്കും, ഞാൻ പാഷനേറ്റും ആണ്. ബിക്കോസ് ഐ എം ടോക്കിംഗ് ടു ഓസ്ട്രേലിയൻ റേഡിയോ. SBS എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്ററോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും എന്റെ ഉള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന, എന്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി ഉണ്ട്. അതേ എനർജി തന്നെയാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾ നിങ്ങൾ കാണുമ്പോൾ എന്റെ കമന്ററിയിൽ നിങ്ങൾ കേൾക്കുന്നത്. ദാറ്റ്സ് ഓൾ.
അപ്പോൾ ഷൈജു ഇപ്പോൾ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്റർവ്യൂ കോൾസ് വന്നു കാണും, ഈ ഇതിനകം വന്നിട്ടുണ്ട്. എന്തായാലും എവിടെ നിന്നൊക്കെ ലഭിച്ചു കഴിഞ്ഞു?
ഒരുപാട് ആളുകൾ. ഇപ്പോ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള, ഏറ്റവും വലിയ ഗ്രൂപ്പ് ആയിട്ടുള്ള അൽ ജസീറ വിളിക്കുന്നു. അവരുടെ ടോക്ക് ഷോയിൽ ഞാൻ സ്കൈപ്പ് വഴി പങ്കെടുക്കുന്നു. അതല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ചാനലുകൾ എല്ലാവരും, NDTV, CNN, IBN തുടങ്ങി എല്ലാവരും കേരളത്തിലേക്ക് നോക്കുന്നു. മലയാള ഭാഷയെ കുറിച്ച് ചർച്ച ചെയ്ത് ഇന്നലെ സി എൻ എന്റെ ഡിസ്കഷൻ തുടങ്ങുന്നത് തന്നെ ആങ്കർ പറഞ്ഞത് ഞാൻ നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഭാഷ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായില്ല, മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. പക്ഷെ ആ ആവേശത്തിൽ ആ എനർജിയിൽ നമ്മൾ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി എൻ എന്റെ ആങ്കർ തുടങ്ങുന്നത് തന്നെ. സോ ഇതൊക്കെ ഒരു വലിയ വലിയ അംഗീകാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഭാഷയെ കുറിച്ച് ആ സംസാരിക്കുന്ന എന്നെ കുറിച്ച്, എല്ലാ മലയാളികളെ കുറിച്ച്, നമ്മുടെ ഭാഷയുടെ ഒരു മലയാളത്തിന്റെ അംബാസഡറായി മാറാൻ കമന്ററിയിലൂടെ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഐ എം സോ സോ ഹാപ്പി ആൻഡ് ഐ എം ഹോണേഡ്. ആക്ച്വലി
ഓസ്ട്രേലിയയുടെ അടുത്ത് കിടക്കുന്ന ന്യൂസിലൻഡ് റേഡിയോയിലും താങ്കളുടെ കോമന്ററി ഒരു വലിയ ചർച്ച തന്നെയായിരുന്നു.
ന്യൂസിലൻഡ് റേഡിയോ ക്രൈസ്റ്റ് ചർച്ചിലെ ന്യൂസിലൻഡ് റേഡിയോ ആണ് വേൾഡ് കപ്പിലെ മലയാളം കമന്ററി, മീൻസ് ഇന്ത്യൻ റീജിയണൽ കമന്ററിയും ഇംഗ്ലീഷ് കമന്ററിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയത്. അത് വളരെ നല്ലതായിരുന്നു. നാട്ടിലും ഒരുപാട് ആളുകൾ അത് ചർച്ച ചെയ്തു. അത് വീണ്ടും സെക്കൻഡ് ആദ്യത്തെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കമന്ററി ഒരു വൈറൽ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ന്യൂസിലൻഡ് റേഡിയോയുടെ ഡിസ്കഷനും ഈ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ഒരു തരംഗമായി മാറിയിരുന്നു.
ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോള് പറഞ്ഞപ്പോൾ അന്നത്തെ ലോകകപ്പ് തുടങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് താങ്കളുടെ കമന്ററി ഒരു തരംഗമായി മാറിയത്. അത് ആ ഒരു ആവേശം ഒന്ന് വിവരിക്കാമോ? അന്നത്തെ ആ നിമിഷത്തിൽ അത്തരത്തിലൊരു കമന്ററി നൽകാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഓർക്കാൻ കഴിയുന്നുണ്ടോ?
ഈ വേൾഡ് കപ്പിന്റെ, റഷ്യ വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ലെജൻഡ്സ്, നമ്മുടെ കാലഘട്ടത്തിൽ ഞാനും താങ്കളും ഒക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോക ഫുട്ബോളിനെ നിയന്ത്രിച്ചു നിർത്തിയ, ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും സ്നേഹവും ആദരവും ഒരുപോലെ ഏറ്റുവാങ്ങിയ ഈ ഗെയിമിന്റെ ചരിത്രത്തിലെ രണ്ട് ലെജൻഡറി താരങ്ങളുടെ ഒരു പക്ഷെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കാം റഷ്യയിലെ. ഈ ഒരു പ്രത്യേകതയാണ് വാസ്തവത്തിൽ റഷ്യ വേൾഡ് കപ്പിന് ഇത്രയും ഒരു സജീവമാക്കി നിലനിർത്തിയത് എന്ന് പറയാൻ, എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആൻഡ് ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് 33 വയസ്സായി. അടുത്ത വേൾഡ് കപ്പ് ഖത്താറിൽ 2020 വരുമ്പോഴേക്കും അദ്ദേഹത്തിന് 37 വയസ്സാകും. മെസ്സി ഓൾറെഡി ക്രോസ് 31, മെസ്സിക്ക് അടുത്ത വേൾഡ് കപ്പിൽ 35 ആകും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല വെദർ ദേ മൈറ്റ് പ്ലേ ഓർ നോട്ട്, അടുത്ത വേൾഡ് കപ്പ് അവർ കളിക്കുവോ ഇല്ലയോ എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കളിക്കാൻ ഇറങ്ങുന്ന മത്സരങ്ങൾ അവരുടെ കളികൾ തന്നെയാണ് താല്പര്യപൂർവ്വം നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത്. ഓഫ്കോഴ്സ് ഓബിയസ്ലി ഒരു കമന്റേറ്റർ എന്ന നിലയിൽ ഞാനും ഏറ്റവും ആവേശത്തോടെ കാത്തിരുന്നത് ഈശ്വര റൊണാൾഡോ കളിക്കണേ, അല്ലെങ്കിൽ മെസ്സി കളിക്കണേ, ഒരു ഗോൾ അടിക്കണേ, അവരാര് മെസ്സി കളിച്ചാലും റൊണാൾഡോ കളിച്ചാലും ഒരു ഗോൾ അടിക്കണേ, എന്നാലല്ലേ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എന്റെ മുൻപിലേക്കാണ് ആദ്യ മത്സരത്തിൽ സ്പെയിനെതിരായ ഫസ്റ്റ് മാച്ചിൽ വേൾഡ് കപ്പിന്റെ സെക്കൻഡ് ഡേയിൽ ഒരു ഹാട്രിക്ക്, ആ ഹാട്രിക്ക് അടിക്കുന്നത് ഒരു ഫ്രീ കിക്കിലൂടെ, അത് വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ ഗോൾ ഇതേവരെ ഈ വേൾഡ് കപ്പിലെ എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റ് അത് ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹിച്ചിരുന്ന ഒരു കമന്റേറ്ററുടെ മുമ്പിലേക്ക് റൊണാൾഡോ ഒരു ഹാട്രിക്കിലൂടെ അവതരിക്കുകയാണ്. പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്തല്ലേ പറ്റൂ. എന്റെ മനസ്സിലുള്ള എല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ റൊണാൾഡോ ഒരു ഗോൾ അടിച്ചാൽ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എന്റെ തലച്ചോറിൽ നിന്ന് ആരംഭിച്ച് തൊണ്ടയിലൂടെ നാവിന്റെ തുമ്പിലൂടെ ഓട്ടോമാറ്റിക്കലി ഒഴുകി പുറത്തേക്ക് വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സോ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ്. ആക്ച്വലി
ഷൈജു ദാമോദരൻ പറഞ്ഞ ആ ഒരു ആവേശത്തിന്റെ മറ്റൊരു നിമിഷം താങ്കളുടെ കോമന്ററിയിൽ വീണ്ടും ചർച്ചാ വിഷയമായത് അർജന്റീനയും നൈജീരിയയും തമ്മിലുള്ള മത്സരത്തിലുള്ള മെസ്സി ഗോളിന്റെ സമയത്തുള്ള ഗോളാണ്. അത് ഏത് രീതിയിലാണ് മുൻകൂട്ടി തയ്യാറെടുക്കുന്നത്?
ഒരു നമ്മളൊരു ഒരു ഒരു മൾട്ടി അവന്യൂ എന്ന് പറയണം. അത് തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ദിനപത്രങ്ങൾ വായിക്കുന്നത് മുതൽ ഓൺലൈൻ പോർട്ടലുകൾ നോക്കുന്നത് മുതൽ നമുക്ക് തയ്യാറ സോണി ESPN എന്ന് പറയുന്ന നമ്മളെ കൊണ്ട് കമന്ററി ചെയ്യിക്കുന്ന കമ്പനി നമുക്ക് തരുന്ന സ്റ്റാറ്റ് പാക്കുകൾ നോക്കുന്നത് മുതൽ നമ്മുടെ സ്വന്തം റിസർച്ച് ഗൂഗിൾ, വിക്കിപീഡിയ, എക്സെട്ര എക്സെട്ര തുടങ്ങി, ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി നമുക്ക് ലഭ്യമായിട്ടുള്ള ഏതെല്ലാം അവന്യൂസിൽ കൂടെ പോയി നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമോ ആ അവന്യൂസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു ഇതിനു വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ഈവൺ നമ്മൾ പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെയാണ് കമന്ററി പറയുന്നത് എന്നുള്ളതാണ് വാസ്തവം. അത്രയും അതിന് പോലും സമയം കിട്ടാറില്ല. കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ആണ്. എത്ര പ്രിപ്പയർ ചെയ്താലും നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം മിസ്സായി പോകും, ഡീറ്റെയിൽസ് ചിലപ്പോൾ കിട്ടാതെ പോകും എന്നുള്ളൊരു സംശയമാണ്. അതുകൊണ്ട് പ്രിപ്പറേഷൻ ദാറ്റ് ടേക്സ് എ ലോട്ട് ഫ്രം ഓൾ ഓഫ് അസ്.
ഷൈജു, ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ കേൾക്കുന്നതിലും അല്ലെങ്കിൽ പൊതുവെ നമ്മൾ മലയാളത്തിൽ കേൾക്കുന്നതിലും ഉള്ള കൊമന്ററികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി, ഇത്രയധികം ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഈ ശൈലി എവിടെ നിന്നാണ് കിട്ടിയത്?
ശൈലി ഇതിപ്പോ ശരിക്കും ആത്മാർത്ഥമായി താങ്കളോട് മറുപടി പറഞ്ഞാൽ ഇത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്. ഇതിങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതല്ലാതെ ഒരു ശൈലി രൂപീകരിക്കാൻ വേണ്ടി കൃത്രിമമായി ഒരു ശ്രമം നടത്തുകയും പിന്നീട് അതൊരു ശൈലിയായി രൂപാന്തരപ്പെടുകയും ചെയ്തതേ അല്ല. ഇത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ് എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അപ്പോൾ പോലും ഇപ്പൊ ലാലീഗയിൽ കമന്ററി പറയുന്ന റേ ഹഡ്സൺ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കമന്റേറ്ററാണ്. റേ ഹഡ്സന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കമന്ററികളും യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു 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 രീതി, അദ്ദേഹത്തെ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അദ്ദേഹത്തെ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ ചില സാധനങ്ങൾ എന്റെ കമന്ററിയിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ യാദൃച്ഛികത മാത്രമാവും. അല്ലാതെ അതിനുവേണ്ടി ഒരു ശൈലി രൂപപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും ഡെലിവറേറ്റ് ആയി ഒരിക്കലും ഒരു ഒരു എഫർട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഇപ്പൊ എനിക്ക് ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് ഒരു FB മെസ്സേജ് കിട്ടി. അതായത് മലപ്പുറത്ത് ഗവൺമെന്റ് കോളേജിൽ പഠിപ്പിക്കുന്ന കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു അധ്യാപകമാണ്. അദ്ദേഹം അധ്യാപകനാണ്, കോളേജിലെ ഡോക്ടർ അക്ബർ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറയുന്നത്, ഞാൻ വേൾഡ് കപ്പ് ആസ്വദിക്കുന്നത് ഷൈജു ദാമോദരന്റെ ശബ്ദത്തിലൂടെയാണ്. എന്നെ പോലെ ആയിരങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ശൈലിയല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതായത് കാഴ്ചയില്ലാത്തവരുടെ കണ്ണായി മാറാൻ കഴിയുന്നതിനേക്കാൾ വലിയ സുഹൃതം ജീവിതത്തിൽ വേറെ ഒന്നുമില്ല എനിക്കും താങ്കൾക്കും. ഇപ്പൊ താങ്കളുടെ റേഡിയോ പരിപാടി തന്നെ ഓസ്ട്രേലിയയിൽ തന്നെ ചിലപ്പോൾ കാഴ്ചശക്തി ഇല്ലാത്ത എത്രയോ പേര് കേൾക്കുന്നുണ്ടാവും. ഈ കേൾവിയിലൂടെ അവർക്ക് കാണാത്ത ലോകത്തെ അവരുടെ മുന്നിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടെ നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ്. അവിടെ പിന്നെ ശൈലിയോ ഒന്നുമല്ല, നമ്മൾ പറയുന്നത് അതേപോലെ ചിത്രങ്ങളായി വരച്ച് അവരുടെ മനസ്സിൽ സ്ഥാപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയെല്ലാം ദൈവത്തിനാണ് നമ്മൾ ഞാൻ നന്ദി പറയുന്നത്, ഗോഡ്സ് ബ്ലെസ്സിംഗ് ആണ്. അതല്ലാതെ ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല.
ഒരു മലയാള ഭാഷയുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ മലയാള ഭാഷ ഈ ശൈലി രൂപീകരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? മറ്റൊരു ഭാഷയിലായിരുന്നെങ്കിൽ ഇത്രയും ശ്രദ്ധ പിടിച്ചു മാറ്റാൻ സാധ്യതയുണ്ടായിരുന്നു?
ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാള റീജിയണൽ കമന്ററി ഏറ്റവും കൂടുതൽ തുടങ്ങിയ സമയത്ത് ക്രിക്കറ്റിലായാലും ഇപ്പൊ ഫുട്ബോളിലായാലും മലയാളം കമന്ററി ഒരു റീബർത്ത്, ഒരു പുനർജീവനം മലയാളം കമന്ററിക്ക് ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് മലയാളികൾ തന്നെയായിരുന്നു. ഏയ്, ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് കമന്ററിയെ കേൾക്കുള്ളൂ, കമന്ററിയോ മലയാളത്തിലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന അതേ ടോണിൽ തന്നെ നിങ്ങൾ എടുക്കണം. നമ്മുടെ ഫുട്ബോളിന്റെ മലയാളം കമന്ററി വരുന്നുണ്ട് TVയിൽ എന്ന് പറഞ്ഞാൽ മലയാളം കമന്ററിയോ അയ്യേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അന്ന് മലയാളിക്ക്. ആ മലയാളികളിൽ ഒരു 90-95% പേര് എങ്കിലും ഇപ്പോ ഈ അയ്യേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ആളുകളെയൊക്കെ കൊള്ളാം എന്ന അടിപൊളി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭീകര സ്വഭാവം. ഒരു ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു അമിതമായ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ അമിതമായ ഒരു വിധേയത്വം എപ്പോഴും ഉണ്ട്, അത് മലയാളിക്ക് കൂടുതലുണ്ട്.
ഷൈജു, ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒട്ടേറെ ആരാധകർ ഈ കോമന്ററിയുമായി ബന്ധപ്പെട്ട്, ലോകകപ്പിന്റെ കോമന്ററിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരാധകരാണുള്ളത്. ഇതിനോടൊപ്പം തന്നെ നിരവധി വിമർശനങ്ങളും ട്രോളുകളും ചില അസഭ്യ ട്രോളുകൾ വരെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് കാണുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ്, എന്താണ് തോന്നുന്നത്?
ഈ ട്രോൾ സമൂഹത്തോട് ഏറ്റവും അധികം നന്ദിയുള്ള ഒരാളാണ് ഞാൻ. ബിക്കോസ് മലയാളം ട്രോളുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഓഫ്കോഴ്സ് നിങ്ങൾ പറഞ്ഞതുപോലെ നെഗറ്റീവ് ട്രോൾസ് ഉണ്ട്, പക്ഷേ 99% പോസിറ്റീവ് ട്രോളുകൾ മാത്രം ഏറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായിട്ട ഒരാളാണ് ഞാൻ. അത് വൈ ഓൺലി ബിക്കോസ് ഒരു പക്ഷേ എന്റെ നാവിന്റെ തുമ്പിൽ സരസ്വതി ദേവിയുടെ ഈ കടാക്ഷം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാവാം. എന്റെ മഹത്വമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നില്ല, എന്റെ കയ്യിൽ നിന്നും ഒരു തെറ്റ് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ട്രോൾ സമൂഹം എന്നറിയാം. എങ്കിലും വീണ് കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗിക്കാറുമുണ്ട്. പക്ഷേ നെഗറ്റീവ് ട്രോളുകളെക്കാൾ ഏറെ പോസിറ്റീവ് ട്രോളുകളാണ്. കാരണം ട്രോൾ സമൂഹത്തിന്റെ തലോടലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്, തല്ലല്ല, അങ്ങനത്തെ ആളാണ് ഞാൻ. പക്ഷേ എങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ നെഗറ്റീവ് ട്രോൾസും ഉണ്ടാവാറുണ്ട്, അസഭ്യം ഉണ്ടാവാറുണ്ട്. പല ആളുകളും തോന്നിയാസം സോഷ്യൽ മീഡിയ പേജിൽ, എന്റെ സോഷ്യൽ മീഡിയ വേൾഡിൽ വന്നിട്ട് പല പല തോന്നിയാസങ്ങളും എന്നെ അസഭ്യം പറയാറുണ്ട്. അവരോടൊക്കെ എല്ലാവരോടും, വെദർ ദേ ആർ ഇൻ ഓസ്ട്രേലിയ, വെദർ ദേ ആർ ഇൻ ഇന്ത്യ, വെദർ ദേ ആർ ഇൻ ഗൾഫ്, എവിടെയാണെങ്കിലും ഈ പരിപാടി അവർ ഈ SBS റേഡിയോയുടെ ബ്രോഡ്കാസ്റ്റിംഗിലൂടെ അവർ ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ സെന്റൻസ് ആണ്, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ, നിർത്തരുത്, നിർത്താതെ കല്ലെറിഞ്ഞോളൂ. ആ ഓരോ കല്ലുകളും ഞാൻ എന്റെ നാഴിക കല്ലുകളാക്കി മാറ്റും.
വരും ദിവസങ്ങളിൽ ലോകകപ്പിന്റെ ആവേശം ഇതിലും വലിയ രീതിയിൽ താങ്കളുടെ മലയാളം കമന്ററിയിലൂടെ ലോകമെമ്പാടും ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.
എൻജോയ് വേൾഡ് കപ്പ് മാക്സിമം, ലെറ്റ്സ് ഫുട്ബോൾ. ദിസ് ഈസ് ഷൈജു ദാമോദരൻ, ടാറ്റാ, ബൈ ബൈ.
Tell us what you think. Like us on Facebook or follow us on Twitter.